Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Staitri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ശിക്ഷാധ്യായം. ശിക്ഷ എന്നുള്ള പറയും ഭിക്ഷുവിന്റെ ശീക്ഷ എന്ന് പറയും. ശീക്ഷം വ്യാഖ്യാസ്യമഹ, ശിക്ഷ എന്നാണ് ഛന്ദസി അനിയമഹ. വേദത്തിലുള്ള നിയമവും പരസ്യം ദീർഘമാവും ദീർഘം മനസ്സുമാവും. നവീന ഭാഷയിൽ പറയുമ്പോൾ ശിക്ഷ അതിനെ വ്യാഖ്യാനിക്കുന്നു. അർത്ഥജ്ഞാന പ്രധാനത്വാ ഉപനിഷദോ ഗ്രന്ഥപാഠേ യജ്ഞോ പരമോ മാ ഭൂതത്തെ ശിക്ഷാധ്യായ ആരംഭ്യത്തെ. അർത്ഥജ്ഞാന പ്രധാനത്വാദ് ഉപനിഷത്തും ഒരു പ്രധാന കാര്യം പറയും. ഉപനിഷത്ത് അവിടെ എന്തിനാണ് പ്രാധാന്യം? കർമ്മത്തിനാണ്, ഉപാസനയ്ക്കാണ്, അതോ അർത്ഥജ്ഞാനത്തിനാണ്? കർമ്മത്തെ വിടാൻ കാരണം കർമ്മം ഉപനിഷത്തിലേക്ക് വരുന്നുണ്ട്. ഉപനിഷത്ത് എന്ന് പറയും ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ അത് മുഖ്യമെന്താണ്? അർത്ഥജ്ഞാനം, പദാർത്ഥജ്ഞാനം, വാക്യാർത്ഥജ്ഞാനം, അത് മതി. അതിനപ്പുറം അവിടെയൊന്നുമില്ല. പക്ഷേ ഉപനിഷത്ത് ഞാന് ഉപാസനയിൽ താല്പര്യമുണ്ട്. ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ അത് ഉപാസനയോടെ കൂടി ചേരുന്നതാണ്. അതാ നമ്മൾ ധരിക്കുന്നത് പോലെ അത് തത്വമസി എന്ന് പറയുന്ന മഹാവാക്യാർത്ഥജ്ഞാനം മാത്രമല്ല, ഉപാസനയ്ക്കാണ് പ്രാധാന്യം. ഉപാസന എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈദികമായ ഉപാസന. ഇത് വൈദികമായ ചർച്ചയായിട്ടുണ്ട്, അതിനാണ് ഇവിടെ പ്രാധാന്യം. ലൗകികമായ ഉപാസനകളല്ല. ഇപ്പൊ ഉപനിഷത്തിന് രണ്ടു കൂടി ചേരുന്ന കേവലം മഹാവാക്യാർത്ഥജ്ഞാനം മാത്രമുണ്ട്. പക്ഷേ പ്രാധാന്യേതിന് അർത്ഥജ്ഞാനത്തിന്. എന്തുകൊണ്ട്? അതാണ് മുഖ്യമായ ഫലത്തെ കൊടുക്കുന്നത്. മുഖ്യമായ ഫലം അപരോക്ഷം, ജ്ഞാനം, മോക്ഷം, ഇതാണ് മുഖ്യഫലം. അത് അർത്ഥജ്ഞാനത്തിലൂടെ സാധ്യമാകുന്നു. ഉപനിഷത്ത് വാക്കുകളുടെ വാച്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു, വാക്യങ്ങളുടെ വാക്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു, ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു. അപ്പോൾ അർത്ഥത്തിലൂടെ, വാക്യാർത്ഥത്തിലൂടെ, ലക്ഷ്യാർത്ഥത്തിൽ, അതാണ് അർത്ഥജ്ഞാനം, അതാണ് അപരോക്ഷം ജ്ഞാനം. അത് തന്നെയാണ് ഇവിടെ പ്രാധാന്യം. പക്ഷേ പ്രധാനത്വ ഉപനിഷദോ ഗ്രന്ഥപാഠേ യജ്ഞോപരമോ മാ ഭൂത് എന്ന് വിചാരിച്ച് ഉപാസനയിൽ യജ്ഞമില്ലാതിരിക്കാൻ പാടില്ല, ഗ്രന്ഥപാഠത്തിൽ യത്നിക്കാതിരിക്കാൻ പാടില്ല. അതൊക്കെ ആവശ്യമാണ്. ഗ്രന്ഥപാഠവും ഉപാസനയും അതാണ് എന്ന് പറയുന്ന ശമനവും മിത്ര സംവരണ. ഇത് ഗ്രന്ഥപാഠം, ഇത് ഉപേക്ഷിച്ചതായിരുന്നു. ഇത് വേണ്ട, എനിക്ക് തത്വമസി മാത്രം മതി, എനിക്ക് അഹം ബ്രഹ്മാസ്മി മാത്രം മതി എന്ന് വിചാരിച്ച് ഉപാസനയെത്തുന്നു. ആര് ഇവിടെ പറയുന്ന? വിദ്യാർത്ഥിയോടാണ്. ആ ശരി, തത്വജ്ഞാനിയാണെങ്കിൽ അയാൾക്കൊന്നും വേണ്ട, പുരുഷത്വം വേണ്ട, ഉപാസനയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഒരു വിദ്യാർത്ഥിയോടാണ് ഇവിടെ പറയുന്നത്. ഗ്രന്ഥപാഠത്തിൽ യജ്ഞോപരമോ മാർക്കോ, യജ്ഞമില്ലാത്തവരടുത്ത്. എന്തുകൊണ്ട് ഗ്രന്ഥപാഠത്തിന് പ്രാധാന്യം കൊടുക്കുന്നു? അത് ഗ്രന്ഥപാഠം ഉപാസനയാണ്, അതിന് മന്ത്രോച്ചാരണം, മന്ത്രോച്ചാരണത്തിനും പ്രയോജനമുണ്ട്. വാക്യാർത്ഥ വിചാരം, അതിന് തത്വബോധം, വാക്യാർത്ഥ വിചാരം ഇങ്ങനെ തത്വബോധത്തെ ഉണ്ടാക്കുന്നു. അതിന് മുഖ്യമായി സഹായിക്കുന്നത് സംസ്കാരമാണ്. ശ്രവണത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു, വിചാരത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു. ഏതെന്നായാലും അത് അന്ധകരണത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഒരു സംസ്കാരത്തിലുണ്ടാകും. അത് ജ്ഞാനരൂപത്തിലായാലും ശരി, അനുഷ്ഠാന രൂപത്തിലായാലും ശരി, പദം ശ്രവിക്കുന്നു, അർത്ഥബോധമുണ്ടാകുന്നു. അർത്ഥബോധ സംസ്കാരത്തിൽ ഉണ്ടാകുന്നു. അത് പദാർത്ഥബോധമായാലും വാക്യാർത്ഥബോധമായാലും അത് സഹായിക്കുന്ന ജ്ഞാനത്തിൽ. അതുപോലെ ഈ മന്ത്രങ്ങളുടെ ഉച്ചാരണം വാചികമായതാണ്, വാക്യവുമായ കർമ്മം നടക്കുമ്പോൾ അവിടെ മാനസികമായ കർമ്മം നടക്കുന്നു. വാക്ക് വാഗേന്ദ്രിയം ശബ്ദത്തെ സൃഷ്ടിക്കുമ്പോൾ വാഗേന്ദ്രിയമാണ് ശബ്ദത്തെ സൃഷ്ടിക്കുന്നത്. മനസ്സും അതിനോടൊപ്പം മനസ്സിലാകാൻ സാധ്യമാണ്. ആ ശബ്ദം മുണ്ടക്കണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉച്ചരിക്കുന്ന ശബ്ദം തന്നെ അത് സ്വന്തം ശ്രവണേന്ദ്രിയത്തിലൂടെ തന്നെ സ്വന്തം മുണ്ടക്കണത്തിൽ പ്രവേശിക്കും. മുണ്ടക്കണത്തിലൊന്ന് ശബ്ദരൂപത്തിൽ പ്രവേശിക്കുന്നു, മറ്റൊന്ന് അർത്ഥമായി പ്രകാശിക്കുന്നു. കേവലം ശബ്ദരൂപത്തിൽ പ്രവേശിച്ചാലും അത് അവിടെ സംസ്കാരത്തിലുണ്ടാകുന്നു, പുണ്യ സംസ്കാരത്തിലുണ്ടാകുന്നു. ഇങ്ങനെ ഒരു ഉപാസന എന്ന് പറയുന്നു. ശാന്തി മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിക്കും. എന്താ അതിന്റെ പ്രയോജനം? ശാന്തി ശാന്തി എന്ന് പറയും. അത് അന്ധകരണത്തിൽ പ്രവേശിക്കുന്നു. അവിടെ അധിഷ്ഠത്തെ ഉണ്ടാകും. ആ അധിഷ്ഠം ചെയ്യുന്നു ഈ ഉപസർഗങ്ങളില്ലാതെ മാനത്തിന്റെ പ്രകാശനത്തിനും തടസ്സമായിരിക്കുന്ന ഉപസർഗങ്ങളിൽ, അല്ലെങ്കിൽ പരോക്ഷമായ ഈ ജ്ഞാനത്തെ ആർജിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, ഈ സ്മരണ അല്ലെങ്കിൽ ധാരണയെ നിലനിർത്തുന്നതിന്റെ തടസ്സങ്ങൾ, അതിനെല്ലാം ആ പാപത്തെയെല്ലാം ഈ അധ്യയന സംസ്കാരം അങ്ങനെ പറയും. അധ്യയനത്തിന് പ്രമാദം വരുത്തരുത്, അധ്യയനം നിർത്തിക്കളയരുത്. രണ്ടു തരത്തിലാണ്. ഒന്ന്, ശബ്ദത്തെ മാത്രം ഗ്രഹിച്ചുകൊണ്ട് അധ്യയനം ചെയ്യുക, അർത്ഥം ഗ്രഹിക്കുക. മറ്റൊന്ന്, അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് അധ്യയനം ചെയ്യുക. അത് അർത്ഥജ്ഞാനപൂർവമാണ് ശ്രേഷ്ഠമായിരിക്കും. അർത്ഥജ്ഞാനം കൂടാതെ അയാളും അത് പ്രയോജനമുണ്ട്. അർത്ഥജ്ഞാനത്തോടുകൂടിയാകുമ്പോൾ അത് ദുഷ്ടമായ ഫലത്തെ തന്നെ കൊടുക്കുന്നു. ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ ആത്മതത്വത്തിന്റെ ബോധം ദുഷ്ടമായ ഫലത്തെ കൊടുക്കുന്നു. അർത്ഥജ്ഞാനം കൂടാതെ കേവലം ഗ്രന്ഥാവർത്തി ശബ്ദാവർത്തി അത് അദൃഷ്ടമായ ഫലത്തെ കൊടുക്കുന്നു. ഉപനിഷത്ത് അർത്ഥജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാം കൂടെ വിദ്യാർത്ഥിയോട് പറയുന്നു, ഗ്രന്ഥപാഠത്തിൽ യജ്ഞോപരിവും വരുത്തരുത്, അത് ആവശ്യമാണ്. അത് ഉപാസന എന്തുകൊണ്ടതിന് ഉപാസന എന്ന് പറയുന്നത്? ആവർത്തിക്കുന്നതല്ല ഉപാസന, ഇത് നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. വൈദികമായ ഉപാസന അത് അദൃഷ്ടത്തെ ഉണ്ടാക്കുന്നു. അത് വൈദികമായ ശരി, മറ്റ മന്ത്രങ്ങളുടെയും മറ്റും അനുഷ്ഠാനം, ലൗകികമായ മന്ത്രം, പൗരാണികമായ മന്ത്രങ്ങൾ, അതെല്ലാം അർത്ഥബോധം കൂടാതെ ഒരു അനുഷ്ഠാനമെന്നുള്ള നിലയിൽ ചെയ്താലും ഗ്രന്ഥപാഠമായ അതിനും പ്രയോജനമുണ്ട്. അത് അതിന് വിഘ്നനാശത്തിനുള്ള ശേഷിയുണ്ട്. കാരണം അത് അദൃഷ്ടത്തെ സൃഷ്ടിക്കുന്നു, പുണ്യത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ശിക്ഷാധ്യായ ആരംഭ്യതേ, ശിക്ഷാധ്യായത്തെ ആരംഭിക്കുന്നു. ശിക്ഷയിൽ ശിക്ഷ ശിക്ഷിത അനേരി വർണ്ണാദി ഉച്ചാരണ ലക്ഷണം. ശിക്ഷ എന്ന് പറയുന്നതിന് വർണ്ണാദി ഉച്ചാരണം എന്ന് പറയും. ശരിയായ ഉച്ചാരണം എന്ന് പറയുന്നു, നിരുത്തത്തിൽ പറയുന്നു. ദുഷ്ടശബ്ദ സ്വരതോ വർണ്ണതോ മിഥ്യാപ്രയുക്തോ ന തമർത്ഥമാഹ സവാഗ്വജ്രോ യജമാനം ഹിനസ്തി യഥേന്ദ്രശത്രു സ്വരതോപരാധ. ആനന്ദഗിരി പറയുന്നുണ്ട്, ദുഷ്ടശബ്ദങ്ങൾക്ക് മന്ത്രോ ഹീന. ഒരു മന്ത്രം സ്വരം വർണ്ണം ഇവയെല്ലാം ഹീനമായി. സ്വരം ഉദാത്താനുദാത്ത സ്വരം അതിൽ ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ, വർണ്ണത്തിൽ ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ, മിഥ്യയായി പ്രയോഗിച്ച ശരിയായ രീതിയിൽ അറിയാതെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യുന്നില്ല, മറിച്ച് വിപരീത ഫലവും ചെയ്യും, വിപരീതമായ ഫലത്തിൽ ചെയ്യും. അപ്പൊ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം എന്നുണ്ട്. സവാഗ് വജ്രോ യജമാനം ഹിമസ്തി. എത്ര ശ്രദ്ധയുണ്ടായാലും ശരി, സാധാരണ പറയും ഭക്തിയോടുകൂടി പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അവസാനം പൂജയൊക്കെ നടത്തിയിട്ട് അവസാനം പറയുന്നു, മാത്രാഹീനം ഞാനെന്തെല്ലാം അബദ്ധങ്ങൾ ഇതുവരെ പറഞ്ഞു, അതെല്ലാം ക്ഷമിച്ചു പോകുന്നു, ഞാൻ അബദ്ധമായി പറയുന്നു, തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ചെയ്ത് എല്ലാ ദിവസവും പറയുകയാണ്, ഞാൻ പിറ്റേ ദിവസം ഇതൊന്ന് തിരുത്തിയിട്ട് പറഞ്ഞാൽ പോരെ. എല്ലാ ദിവസവും ഒരേ അബദ്ധം തന്നെ ചെയ്യുന്നു, ഒരേ അബദ്ധം തന്നെ പറയുന്നു. പിന്നെ അതൊരു വാശി പോലെയാണ്. എല്ലാ ദിവസവും പറയും, ഞാൻ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞു പ്രവർത്തിച്ചു, അതെല്ലാം ക്ഷമിച്ചു, എല്ലാം ക്ഷമിച്ചു പോകാം, കാരണം ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ. അതവിടെ നടക്കുന്നു. ഇങ്ങനെ ലൗകികമായ കാര്യങ്ങൾ അതിന് ഇത് മതി. എന്താണ് ഈ ഭക്തി മതി? ഭക്തി എന്ന് വെച്ചാൽ ഈ അവസാനം പറയുന്നതാണ്. ഇത് പറഞ്ഞാലുള്ള ദോഷവും പോകുന്നതാണ് വിശ്വാസം. പക്ഷെ വേദത്തെ സംബന്ധിച്ച് അത് നടക്കത്തില്ല. അതിനാണ് പറയുന്നു വജ്രം യജമാനം ഹൃത്തി ഒരസുരൻ അയാൾക്ക് ഇന്ദ്രനെ കുന്നേറ്റി. വേദത്തിലൊക്കെ നല്ല വിശ്വാസമുള്ളതാണ്, നല്ല ശ്രദ്ധയുള്ളതാണ്, അതിനൊന്നും കുറവില്ല. പക്ഷെ വിവരമില്ല. സാധാരണ ഭക്തന്മാരെ പോലെ അവർക്ക് ശ്രദ്ധയുണ്ടായിരിക്കും, പക്ഷെ വിവരമില്ല. അതുണ്ടാക്കാൻ ശ്രമിക്കത്തുമില്ല. ഇയാളതുപോലെ, ഇയാളങ്ങനെയല്ല, ഇയാൾ വിദ്വാനുമായിരുന്നു അസുരൻ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ യാഗം സംഘടിപ്പിച്ചു. വലിയ കേമന്മാരായ ഋതുക്കളെയൊക്കെ വിളിച്ചു ഇന്ദ്രനെ കൊല്ലുന്നതിന് വേണ്ടി സമർത്ഥനായ ഒരു പുത്രനുണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രശത്രു വർദ്ധസ്വ. അതാണ് മന്ത്രം. ഇന്ദ്രന്റെ ശത്രു അവൻ വൃദ്ധിയെ പ്രാപിക്കട്ടെ എന്ന് വെച്ചാൽ ഇന്ദ്രനെ കൊല്ലുന്നവൻ അവൻ വളർന്നു വരട്ടെ, അവൻ ശക്തനായി വരട്ടെ. അല്ലെങ്കിൽ അങ്കുന്നെ കൊല്ലുന്നവൻ ആയ എന്റെ മകൻ ഇന്ദ്രനെ കൊല്ലുന്നവന് വേണ്ട ശേഷിയെല്ലാം ഉണ്ടായി വരട്ടെ എന്ന് മന്ത്രം ചൊല്ലി അത് സർപ്പിച്ചത്. പക്ഷേ അവിടെ എന്ത് ചെയ്തു, സ്വരത്തിലൊരു തകരാറ് വന്നു. സ്വരത്തിൽ വ്യത്യാസം വന്നപ്പോൾ സമാസത്തിൽ വ്യത്യാസം വന്നു. സമാസത്തിൽ വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ അർത്ഥത്തിൽ വ്യത്യാസം വരും. അത് വൈദിക ശബ്ദങ്ങളുടെ ഒരു തകരാറ്. ലൗകിക ശബ്ദങ്ങൾക്ക് ആ കുഴപ്പമില്ല, നമ്മുടെ സ്വരത്തിനനുസരിച്ച് സമാസത്തിൽ വ്യത്യാസം വരുന്നു. വേദത്തിൽ അങ്ങനെയല്ല, പുണ്ടോദാത്തം ഉച്ചരിക്കേണ്ടടുത്ത് സ്വരം മാറി സമാസത്തിൽ വ്യത്യാസം വരും. ഭൂവ്രീഹി നിന്ന് കിട്ടുന്ന അർത്ഥം തത്പുരുഷനിൽ നിന്ന് കിട്ടത്തില്ല. ഇവിടെ അങ്ങനെ സംഭവിച്ചു. അത് പറയുന്നത് ഇന്ദ്രൻ ഇതറിഞ്ഞുകൊണ്ട് സരസ്വതിയെ നിയോഗിച്ച് സരസ്വതി വ്യക്തികളുടെ സ്വരത്തിൽ മാറ്റം വരുത്തി അവരെ മാറുന്നു. വേദമന്ത്രത്തെ തെറ്റിച്ചു. അപ്പോൾ ഇന്ദ്രന്റെ ശത്രു വർദ്ധിക്കട്ടെ എന്നർത്ഥം വരുന്നതിന് പകരം എന്ത് ചെയ്തു, ഇന്ദ്രൻ കൊല്ലുന്നവൻ വർദ്ധിക്കട്ടെ എന്നായി, അവൻ വളർന്നു വരട്ടെ എന്നായി. ഇന്ദ്രൻ കൊല്ലുന്നവൻ എന്നർത്ഥം വന്നു. ഇന്ദ്രൻ ആരെയാണോ കൊല്ലുന്നത് അവൻ വളരട്ടെ എന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു, ഇയാൾക്കൊരു നല്ല മകനുണ്ടായി, അവൻ വളരെ വേഗം വളർന്നു വന്നു, ഇന്ദ്രൻ കൊല്ലുകയും ചെയ്തു. തിരിച്ചായാലും സംഭവിക്കേണ്ടിയിരുന്നു, പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിച്ചു. അസുരൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു നല്ല പുത്രനുണ്ടായി, അവൻ വളർന്നു, വളർന്നപ്പോ ഇന്ദ്രൻ കൊന്നു. ഇന്ദ്രനെ കൊല്ലുന്നതിന് പകരം ഇന്ദ്രൻ കൊന്നു. ഇതാണ് ശരിയായ സ്വരം മനസ്സിലാക്കാതെ മന്ത്രം, വൈദിക മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ വരുന്ന ഫലം, വിപരീത ഫലം ഉണ്ടാകുന്നത്. ഇവിടെ ഭക്തി കൊണ്ട് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കുന്നുണ്ട്, ഭക്തിക്കൊന്നും യാതൊരു സ്ഥാനമില്ല. മന്ത്രത്തിന് നിയമമാണ് വൈദിക മന്ത്രം, ആ നിയമം അനുസരിച്ചാണ് ചൊല്ലുന്നത്. അവിടെ ഭക്തി ഉണ്ടെങ്കിൽ അത് ചൊല്ലാതിരിക്കുക, ദോഷമില്ല. അസുഖം ലൗകികമായ പൗരാണികമായ മന്ത്രങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല, അവിടെ ഭക്തി മതി. വിഭക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വേദത്തിൽ ആ കളി നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഫലം? കാരണം ഈ ചൊല്ലുന്നവർക്ക് ആർക്കും ഈ സ്വരങ്ങൾ അറിയിക്കില്ല. എന്താണ് ഉദാത്തവും ഉദാത്തവും സ്വരവും ഇതറിയിക്കില്ല. ഏത് പദത്തിൽ എന്ത് സമാസമാണെന്നുള്ള അറിയത്തില്ല. എന്താണ് അർത്ഥമെന്നുള്ള അറിയത്തില്ല. അറിയാവുന്നവരില്ലാന്നല്ല, വളരെ വളരെ വിരളം. ബാക്കിയുള്ളവരെല്ലാം വേദമന്ത്രം ഈ സ്വരവും വർണ്ണവും ഒന്നും മനസ്സിലാക്കാതെ ചൊല്ലുന്നു. അപ്പൊ വിപരീത ഫലത്തിൽ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കും കൊണ്ട് ശൂദ്രൻ ഇത് ചൊല്ലണമെന്ന് പറഞ്ഞു. ശൂദ്രൻ എന്നൊന്നും തെറ്റിച്ചു വരുന്നു. ഈ മന്ത്രം സ്വരം മന്ത്രത്തിന്റെ സ്വരവും നിയമങ്ങളൊന്നും അറിയാതെ ചൊല്ലുന്നു. ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് ഇന്ന് വേദം ചൊല്ലുന്നവർക്ക് നിർബന്ധമില്ല. അപ്പൊ ഇന്ന് വേദം ചൊല്ലി ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതെല്ലാം ശൂദ്രന്മാരാണ്. എന്തുകൊണ്ട് ഇതറിയാതെ ചൊല്ലുന്നതും ശൂദ്രനാണ്. അവന്റെ ചെവിയിലേ ഒരുക്കി ഒഴിക്കണം എന്ന് പറയുന്നൊരു തെറ്റൊന്നുമില്ല. നാക്ക് മുറിച്ചു കളയണമെന്ന് പറഞ്ഞാലും ദോഷമുണ്ട്, കാരണം വിപരീത ഫലത്തിൽ ഉണ്ടാകത്തില്ലല്ലോ. കാരണം ഇത് കാശ് മുടക്കുന്നവനാണ് ഇതിന്റെ ഫലം വരുന്നത്. ഈ ചൊല്ലുന്നതിന് നഷ്ടമൊന്നുമില്ല. അതാ കാശ് കൊടുത്ത് രസീവ് എഴുതിച്ചിട്ട് ചെയ്യുന്നതിന് വിപരീത ഫലം ഉണ്ടാകും. എന്തുകൊണ്ട് ഈ ചെയ്യുന്ന ഇവിടെയും നർത്തിക്കുകൾ അസുരന് വേണ്ടി ഈ യാഗമൊക്കെ നടത്തി ദക്ഷിണയുമായി കൊണ്ടുപോയി അവർക്കൊരു ദോഷമൊന്നുമില്ല. പറ്റിയതാർക്കുന്ന അസുരൻ അസുരനും മകൻ നഷ്ടപ്പെട്ടു. ഇതിന് സംഭവിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് സ്വരത്തോ അപരാധ, നമ്മുടെ സ്വരത്തിലൊന്നും അപരാധമാണ്, അത് സംഭവിക്കുന്നു. അതുകൊണ്ട് ഗ്രന്ഥപാഠത്തിൽ യത്നം വേണം. മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അത് പറഞ്ഞു തന്നെ ചൊല്ലണം. വർണ്ണം സ്വരം ഇതെല്ലാം പറഞ്ഞു ചൊല്ലണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇത് ചൊല്ലാതിരിക്കുന്നതാണ്. എന്തായാലും ഗുണമെന്നുള്ളതിനും ദോഷം വരാതിരിക്കും. അതുകൊണ്ട് ശിക്ഷാധ്യായം ശിക്ഷ്യതയെ അനുയായി വർണ്ണാദ്യുച്ചാരണ ലക്ഷണം, വർണ്ണാദ്യുച്ചാരണം അതിന് ശിക്ഷ എന്ന് പറയുന്നു. ശിക്ഷയിൽ പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. വേദത്തിൽ തന്നെ ഋഗ്വേദ പ്രാതിശാഖ്യം, തൈത്തിരിയ പ്രാതിശാഖ്യം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഈ ശിക്ഷയെക്കുറിച്ച് പറയുന്നു. എങ്ങനെ ഉച്ചരിക്കണം, സ്വരവും എങ്ങനെയായിരിക്കണം, പ്രയത്നം എന്തായിരിക്കണം, നമ്മളുടെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങളെല്ലാം പറയും. ശിക്ഷന്റെ ഇതിവാ ശിക്ഷ വർണ്ണാതയ, ഈ വർണ്ണങ്ങളെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളെന്നും പറയും, വർണ്ണങ്ങളെ എന്നും പറയും. വർണ്ണം സ്വരം സ്ഥാനം ഇതാണ് മുഖ്യമായി വരുന്നത്. വർണ്ണവും സ്വരവും സ്ഥാനവും. വർണ്ണങ്ങൾക്ക് സ്വരമുണ്ട്, വർണ്ണങ്ങൾക്ക് സ്ഥാനമുണ്ട്. ഇത് അങ്ങനെയാണ് എനിക്ക് പറയാൻ പോകുന്നത്. ശിക്ഷ ഏവ ശിക്ഷ 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 എന്ന് പറയുന്ന ശിക്ഷയത്തിന്റെ ദൈർഘ്യം ഛാന്തസം വേദത്തിന്റെ നിയമമാണ്. അത് ദീർഘമായി വിചരിക്കാം, അവിടെ തെറ്റില്ല. താം ശിക്ഷ വ്യാഖ്യാസ്യാമ വിസ്പഷ്ടം ആ സമന്ത അധീഷ്യാമ. അത് ഞാൻ സ്പഷ്ടമായി ഇവിടെ പറയുന്നു. ഇവിടെ എന്താണ് ശിക്ഷ എന്നുള്ള രീതിയിൽ വർണ്ണങ്ങളുടെ സ്വരം സ്ഥാനം പ്രയത്നം ഇതൊന്നും വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പറയുന്നാൽ ഇവിടെ അതിനെ ശിക്ഷ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു ഉപാസന രൂപത്തിൽ പറയുക. മറ്റു ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നതിനാണ് വിശദീകരിക്കുന്നില്ല. വർണ്ണം എന്ന വർണ്ണമാണ് ആകാരം, അതിന്റെ സ്വരം എന്നതാണ്, അത് എവിടെ വിവൃതമാകുന്നു, എവിടെ സമ്പ്രദമാകുന്നു, അങ്ങനെ പ്രയത്നങ്ങളെ കുറിച്ച് പറയുന്നില്ല. അതിന്റെ പ്രയത്നം എന്താണ്, ആഭ്യന്തര പ്രയത്നം എന്ത്, ബാഹ്യപ്രയത്നം എന്ത്, വർണ്ണ ഉച്ചാരണത്തിന് മുമ്പ് വരുന്ന പ്രയത്നം, വർണ്ണ ഉച്ചാരണ ശേഷം വരുന്ന പ്രയത്നം, വർണ്ണ ഉച്ചാരണ സ്ഥാനങ്ങളിൽ വരുന്ന പ്രാണവ്യതിയാണ് അങ്ങനെ പ്രയത്നം എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും വിശദീകരിച്ചുകൂടെ പറയുന്നില്ല. സ്വരങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് അതിലൂടെ പരാമർശിക്കുന്നതേ ഉള്ളൂ. ഇവിടെ അതിന്റെ ആവശ്യം തന്നെ ഇത് ഉപാസന പ്രകടനമായതുകൊണ്ട് അതിനെ പറയുന്നു. ചക്ഷിണ വാഖ്യാന്യാദിഷ്ടസ്യ പൂർവസ്യ വ്യക്തത്വ കർമ്മണ ഏതൊക്കെ രൂപം വ്യാഖ്യാസ്യാമഹ എന്ന് പറയുന്നത് എന്താണെന്ന് പറയും. കാരണം ഇത് എങ്ങനെ നിസ്പഷ്ടമായി പറയുന്നു എന്നുള്ള അർത്ഥം എങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്നു. പ്രത്യക്ഷി വ്യക്തായം വാചി എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. അതിന് ഖ്യാൻ എന്ന് പറയുന്ന ആദേശം വരുന്നു. ചക്ഷിന് ഖ്യാൻ എന്ന് പറയുന്ന ആദേശം വ്യാനപൂർവത്തിലുള്ള ചക്ഷിൻ ഭാഗമാണ്. അതിന്റെ അർത്ഥം എന്താണ്, വ്യക്തായം വാചി വ്യക്തം എന്നുള്ള അർത്ഥമാണ്. അതിന്റെ കർമ്മാർത്ഥത്തിലാണ് വ്യാഖ്യാസ്യാമഹ. ഞാനതിനെ വ്യക്തമായി പറയുന്നു. ശിക്ഷയിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ അതിനെ വ്യക്തമായി പറയുന്നു. തത്ര വർണ്ണ അകാരാദി വർണ്ണം പറയും. വേദം അധ്യയനം ചെയ്യുന്നത് കേവലം വേദാധ്യയനമല്ല. കേവലം വേദാധ്യയനമായി കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്നു. ഇപ്പോ വേദാധ്യയനം ചെയ്യുന്നു. വേദാധ്യയനം എന്ന് പറയുന്നു എന്താണ്, കുറച്ച് സൂക്തങ്ങൾ പഠിക്കുന്നു. രുദ്രം അല്ലെങ്കിൽ ചമകം അത്യാവശ്യം ഒരു അഭിഷേകം നടത്തുന്നതിന്, ഒരു രുദ്രാഭിഷേകം നടത്തുന്ന അതിനാവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. ആ പണിക്കിറങ്ങുന്നു, അതുകൊണ്ട് ജീവിക്കുന്നു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. വേദം സാംഗമായി അധ്യയനം ചെയ്യുന്നു, അതായിരുന്നു വൈദികമായ മര്യാദ. അതെല്ലാം പോയി. ഇന്നതെല്ലാം ഉപജീവനത്തിനുള്ള ഇതായിപ്പോ ഇത് ചെയ്യിക്കുന്നവന് പഠിക്കാനുള്ള പഠിപ്പേ ഉള്ളൂ. ഇതിങ്ങനെ ചൊല്ലുക, അത് പരമ്പരയായി കുറച്ച് മന്ത്രങ്ങൾ പഠിക്കുന്നു, അത് ആ മന്ത്രങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളും പഠിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. ചെയ്യിക്കുന്നതും നിറകത്തിൽ പോകുന്നു. അത്രയൊക്കെ ഇന്ന് സംഭവിക്കുന്നു. ചെയ്യുന്നതിന് കാശ് കിട്ടുന്നു, പക്ഷേ അത് പോരാ. വേദം സാംഗം ചെയ്യുകയും അംഗങ്ങളോടുകൂടി ശരിയായ രീതിയിലാണ് ഉച്ചരിക്കണമെങ്കിൽ ഇതുകൂടി വേണം. അംഗങ്ങളോടുകൂടി പഠിക്കുമ്പോൾ അവിടെ ഛന്ദസ് അറിഞ്ഞിരിക്കണം, വ്യാകരണം അത് മനസ്സിലാക്കും, വൈദിക വ്യാകരണം മനസ്സിലാക്കും. എന്നാലേ ഈശ്വരഭേദം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്താണ് ആദ്യദാത്തമാണോ അന്ത ഉദാത്തമാണോ, എവിടെയാണ് സരിതം, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇത് വ്യാകരണം പഠിക്കാതെ ഇതെങ്ങനെ മനസ്സിലാക്കും? കേവല ഉച്ചാരണം കൊണ്ട് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു അത് പരമ്പരയിൽ നിന്ന് ഉച്ചരിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരമ്പരയിൽ നിന്ന് ഉച്ചരിച്ച് പഠിക്കുമ്പോൾ അതിനെ അർത്ഥബോധം ഉണ്ടാകും. വേദത്തെ നാവിൽ ഉറപ്പിക്കുന്ന അർത്ഥം ഉണ്ടാവണമെങ്കിൽ വ്യാകരണ ജ്ഞാനം വേണ്ട. അതുകൊണ്ട് അതിന്റെ സമാസജ്ഞാനം സ്വരജ്ഞാനം എല്ലാം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടായതിന് ശരിയായ അർത്ഥബോധത്തോടുകൂടി അത് ഉച്ചരിക്കാൻ പറ്റും. അർത്ഥബോധം കൂടാതെ ഉച്ചരിച്ചാൽ എന്തർത്ഥമാണത്, താൻ ഉച്ചരിച്ചപ്പോൾ സംഭവിച്ചതെന്ന് അവൻ അറിയാൻ കഴിയത്തില്ല. വിപരീതാർത്ഥം വരും. ഇന്ദ്രശത്രു വർദ്ധസ്വ എന്ന് പറഞ്ഞവരാകും. സ്വരത്തിൽ വ്യത്യാസമൊന്നും എന്തർത്ഥമാണ് സങ്കല്പിക്കുന്നുവെന്ന് വൃത്തികൾക്ക് മനസ്സിലായില്ല. ഇന്ദ്രൻ കൊല്ലുന്നവനെന്ന് പറയുന്നതിന് വേറെ അർത്ഥം തന്നെ എന്താണ്? ഇന്ദ്രൻ കൊല്ലുന്നവനെന്നായി. ഈ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ അവരങ്ങനെ ഉച്ചരിക്കുമായിരുന്നില്ല. നമ്മുടെ സ്വരത്തിൽ മാറ്റമൊന്നും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതെല്ലാം വേണം. സംഘമായി വേദം അധ്യയനം ചെയ്തിട്ട് വേണം അത് ഉച്ചരിക്കാൻ. കർമ്മങ്ങളിലും പറ്റും. അത് വളരെ ലുപ്തമായി പോയി ഇന്നല്ല. അതുകൊണ്ട് സംഘമായ അധ്യയനം, വേദാധ്യയനം, ആ വേദാധ്യയനത്തിൽ മനസ്സിലാകുന്നതാണ് എന്താണ് വർണ്ണം.